ഇത് SBS റേഡിയോ മലയാളം.
നാലു പതിറ്റാണ്ടുകൾ നീണ്ട സിനിമാ ജീവിതം, അതിൽ പാതിയിലേറെ മലയാള സിനിമാ രംഗത്തിന്റെ വാഴുന്നവരായി അരങ്ങുവാണു. മലയാളത്തിന് പുറമെ തമിഴിലും ഹിന്ദിയിലുമായി 150-ലേറെ സിനിമകൾ. ഇരിപ്പം വീട് ശശിധരൻ എന്ന കോഴിക്കോട്ടുകാരൻ 69 വയസ്സിൽ ചെന്നൈയിലെ വീട്ടിൽ അർബുദത്തിന് കീഴടങ്ങുമ്പോൾ മലയാളത്തിന് നഷ്ടമായത് ഒരു അതിഗായനയാണെന്ന് തിരിച്ചറിയാൻ ഈ കണക്കുകൾ മാത്രം മതി.
തനിക്കല്ലേ ഇൻവെസ്റ്റിഗേഷൻ ചാർജ്, പിന്നെ ആ മാതിരി പുളുത്തിയ വർത്തമാനം പറയരുത്. ബാലു, നല്ല തന്തയ്ക്ക് പറഞ്ഞ പോലീസുകാരായിരുന്ന FIR ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ആയിരിക്കും, അതൊരിക്കലും ഫാൾസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ആവില്ല. തന്നെ പ്രതിക്ക് ഫാവർ ചെയ്യുന്ന തന്റെ ഇൻകോസ്റ്റ് മറ്റുള്ള
മിസ്റ്റർ ബൽറാം, ദിസ് ഇസ് ടൂ മച്ച്. ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ നടക്കുണ്ടാക്കുന്നതാണ് ഈ സംഭവം.
എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു സാർ. ഒരു കൊല നടത്തി രക്ഷപ്പെട്ട പ്രതിയെ മണിക്കൂറുകൾക്കകം പിടിച്ചു കൊടുത്തിട്ടും ആ കേസ് തെളിവില്ലാതെ പോയില്ലേ?
കൊലക്കേസല്ല ഇവിടെ അന്വേഷിക്കുന്നത്, കോടതി ഉറപ്പിൽ നിങ്ങൾ കാണിച്ച പോക്കറ്റമാണ്.
അതിന്റെ കാരണമാണ് സാർ ഞാൻ പറഞ്ഞു വന്നത്. ആ കേസിനെ പറ്റി ആ CIയോട് ഞാനൊരു സംശയം ചോദിച്ചതേ ഉള്ളൂ.
1968 AB രാജിന്റെ കളിയല്ല കല്യാണം എന്ന ചിത്രത്തിന് സെറ്റൊരുക്കാൻ എത്തുമ്പോൾ 20 വയസ്സായിരുന്നു IV ശശിയുടെ പ്രായം. പിന്നീട് അങ്ങോട്ട് 7 കൊല്ലം കലാസംവിധായകനായും സഹസംവിധായകനായും സിനിമയുടെ നടപ്പ് രീതികൾ പഠിച്ച് IV ശശി പിന്നിൽ നിന്നു. 1975 IV ശശി സംവിധാനം ചെയ്ത ഉത്സവം ആ പ്രതിഭയുടെ വരവറിയിക്കുന്നതായിരുന്നു. തൊട്ടടുത്ത വർഷം 4 സിനിമകളാണ് IV ശശി ചെയ്തത്. 1977 12 ചിത്രങ്ങളും. മലയാള സിനിമയിൽ നസീറിനും സത്യനും മാത്രം അനുവദിച്ചു കൊടുത്തിരുന്ന സൂപ്പർ താര പദവിയിലേക്ക് IV ശശി എന്ന സംവിധായകൻ കയറിയിരുന്നതിന്റെ തെളിവാണ് 5 വർഷം കൊണ്ട് 31 ചിത്രങ്ങൾ എന്ന ഈ ബാഹുല്യം. ഇനി ആ ചിത്രങ്ങളൊന്ന് നോക്കാം. 1977 അഭിനിവേശം ഇതാ ഇവിടെ വരെ, ഹൃദയമേ സാക്ഷി, ആ നിമിഷം. 78 ഈ മനോഹര തീരം, അവളുടെ രാവുകൾ, ഇതാ ഒരു മനുഷ്യൻ, വാടകയ്ക്കൊരു ഹൃദയം, ഈറ്റ. 79 അലാവുദ്ദീനും അത്ഭുതവിളക്കും, അനുഭവങ്ങളെ നന്ദി, ആറാട്ട്.
എന്തുവേണം?
അതാ
ചോദിച്ചത്, എങ്ങോട്ടെന്ന്?
ഇവിടെ വരെ.
മലയാള മുഖ്യധാര സിനിമയുടെ ജാതകം മാറ്റി എഴുതിയ ഈ ചിത്രങ്ങൾ സംവിധായകൻ എന്ന നിലയിലെ ആദ്യ 5 വർഷത്തിനുള്ളിൽ തന്നെ ഉണ്ടാക്കിയെന്നതാണ് IV ശശിയുടെ കരുത്ത്.
എന്റെ പേര് വിശ്വനാഥൻ. ഈ സ്ഥലം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇവിടെ താമസിച്ച് കുറച്ച് വർക്ക് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്.
ഈ നാട്ടില് അങ്ങനെ വരുന്നവർക്ക് താമസിക്കാനുള്ള ഹോട്ടലില്ല.
ഹോട്ടല് വേണ്ട, വല്ല ഒഴിഞ്ഞ കടയോ പോരയോ എന്തെങ്കിലും മതി.
ഓരോ സിനിമ കൊണ്ടും IV ശശി മലയാള സിനിമാ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്നാൽ മലയാള സിനിമയിൽ ഇന്നുപോലും ഒരു മുഖ്യധാരാ സംവിധായകൻ കാണിക്കാത്ത ധൈര്യം 1978 IV ശശി കാണിച്ചു. അവളുടെ രാവുകൾ ഒരു വേശ്യയെ നായികയാക്കി.
ഇവിടെ പാവാടയില്ല,
മുണ്ടായാലും മതി.
മുണ്ടും ഇല്ല, ആകെ ഒരു ലുങ്കിയാ ഉള്ളത്.
അത് മതി,
അതാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്.
പിന്നെ ഞാൻ എങ്ങനെയാ പുറത്തു വരിക?
അതും പൊതുബോധത്തിന് മുകളിൽ ആണിയടിച്ചു കയറ്റുന്ന കരുത്തോടെ സീമ ഒരു ഉടുപ്പുമിട്ട് കയറി വന്നത് മലയാളിയുടെ ആൺനോട്ടങ്ങളെയും പുരുഷ കാമനകളെയും പരിഹസിച്ചുകൊണ്ടായിരുന്നു. എൺപതുകളിൽ മലയാള സിനിമയിലേക്ക് ആൾക്കൂട്ടത്തെ ഇറക്കിയാണ് ഐ വി ശശി അത്ഭുതം സൃഷ്ടിച്ചത്. അതുവരെ കോണ്ടസക്കാറും രണ്ടുനില വീടുമുള്ള കുടുംബത്തിലെ പ്രശ്നങ്ങളോ മൈക്ക അടിച്ച ഓഫീസിലെ മുതലാളിയുടെ സംഘർഷങ്ങളോ മുതലക്കുളങ്ങളുള്ള കൊള്ളസങ്കേതത്തിലെ സംഘടനകളോ ഒക്കെ മാത്രം കണ്ടുശീലിച്ച മലയാളിക്ക് ഈറ്റവെട്ടുന്നവരുടെയും താറാവ് വളർത്തുന്നവരുടെയും നെയ്ത്തു തൊഴിലാളികളുടെയും ഒക്കെ ജീവിതം കാണിച്ചു തന്നു ഐ വി ശശി. താരഭാരങ്ങളില്ലാതെ മമ്മൂട്ടിയും മോഹൻലാലും മധുവും നസീറും ജയനും രതീഷുമൊക്കെ ഐ വി ശശി സിനിമകളിൽ ലുങ്കിയും ബനിയനുമിട്ട് അഭിനയിച്ചു. സാധാരണക്കാരനെ പോലെ കരയുകയും ചിരിക്കുകയും ചെയ്തു. പകയും രതിയും ആസ്വദിച്ചു. ഐ വി ശശി മലയാള സിനിമയെ മണ്ണിലേക്ക് കൊണ്ടുവന്നത് അങ്ങനെയാണ്.
You enjoy this caterpillar life because of our certain death. Let it be the last time. If you dare to say that word once more, or I'll pull out your bloody tongue. Sorry, sir.
ടി ദാമോദരൻ, എം ടി വാസുദേവൻ നായർ, പി പത്മരാജൻ, മുഖ്യധാര മധ്യവർത്തി സിനിമകളുടെ മർമ്മമറിഞ്ഞ മൂന്ന് എഴുത്തുകാർ. എന്നാൽ മൂന്നും ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് കോണിൽ പോയിരിക്കുന്നത് പോലെ വ്യത്യസ്ത എഴുത്തുതലങ്ങളുള്ളവർ. ഇവർ മൂന്ന് പേരുമാണ് ഐ വി ശശിയുടെ സിനിമകളിൽ ഏറെയും എഴുതിയത്. അതുതന്നെ ഐ വി ശശിയുടെ സിനിമകളിലെ വ്യത്യസ്തതയുടെ തെളിവാണ്. അടിമകൾ ഉടമകളിലെ ആൾക്കൂട്ടം, ആൾക്കൂട്ടത്തിൽ തനിയയിലെ ഒറ്റപ്പെടൽ, കരിമ്പിൻ പൂവിനക്കരയിലെ മനുഷ്യബന്ധങ്ങൾ, ഇത് മൂന്നും ഐ വി ശശിയുടെ കയ്യൊതുക്കത്തോടൊപ്പം തിരശീലയിലേക്ക് നിഴലിച്ചതാണ്.
ഈ കൊടി ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ഞാൻ തല്ലുകൊണ്ടിട്ടുണ്ട്. ഈ കൊടി പിറ്റിച്ചിന്ന് നിങ്ങളിൽ ആനത്തമുള്ളവരെ ഇറങ്ങി വരണ. ഒറ്റയ്ക്കോ കൂട്ടമായോ വരണ.
എന്താ കുഴപ്പം? അടിയുണ്ടായെന്നൊക്കെ?
ഓ, അത് കഴിഞ്ഞു, സാരല്ല.
നിങ്ങൾ വേഗം വീട്ടിലേക്ക് ചെല്ലേ. ആളുകൾ ഓരോന്ന് പറയുന്നത് കേട്ടിട്ട് രാജി അവിടെ കിടന്ന് അലമുറ ഇടുന്നു.
എനിക്ക് കുറച്ച് സമാധാനം വേണം, അതിന് വീട്ടിൽ പോയിട്ട് കാര്യമില്ല.
തൊണ്ണൂറുകളിൽ മലയാള സിനിമ നായകനിലേക്ക് കേന്ദ്രീകരിച്ചു തുടങ്ങിയതോടെ ഐ വി ശശിയുടെ സിനിമാ രീതികൾക്ക് വിപണിയിൽ ഇടം കുറഞ്ഞിരുന്നു. അപ്പോഴും പുതിയ ട്രെൻഡിന്റെ തലപ്പത്ത് തന്നെ ഐ വി ശശി ഉണ്ടായിരുന്നു. 1991 ഇൻസ്പെക്ടർ ബൽറാം, 1993 ദേവാസുരം. നായകരൂപങ്ങളുടെ പരിപൂർണതയിലേക്ക് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും എടുത്തുവച്ച രണ്ടു ചിത്രങ്ങൾ. ഇതിൽ ദേവാസുരം പിന്നീട് മോഹൻലാലിന്റെ ഫ്യൂഡൽ മലയാളി ഇമേജിന്റെ തുടക്കവുമായിരുന്നു.
മനസ്സിലായില്ലേ വീരാൻകുട്ടി? നമ്മുടെ മസ്കറ്റിലുള്ള
എന്താ വിശേഷം?
ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നത്. ഓരോ തിരക്ക് കാരണം ഇതുവരെ ഇങ്ങോട്ട് ഇറങ്ങാൻ കഴിഞ്ഞില്ല. സിഗരറ്റ്
ഇല്ല, ബീഡിയാ ഇഷ്ടം. അത് വല്ലപ്പോഴും വന്ന കാര്യം പറഞ്ഞില്ലേ?
അത് നിങ്ങൾ ആ മേലെടുത്ത പറമ്പ് എനിക്ക് തരണം.
തനിക്ക് തരണം എന്ന് പറഞ്ഞാ മനസ്സിലായില്ല.
അല്ല, കൊടുക്കുന്നെങ്കിൽ മറ്റാര് തരുന്നേക്കാൾ 1000 രൂപ കൂടുതൽ ഞാൻ തരാം.
എടോ, മംഗലശ്ശേരി മുറ്റത്ത് കയറി വന്ന് വസ്തു വിൽക്കുന്നു എന്ന് ചോദിക്കാനുള്ള ധൈര്യം നിനക്ക്? ഏ, നിന്റെ വാപ്പ അന്തർവാപ്പള ഈ പടിപ്പുരക്ക് ഇപ്പുറം കാലുകുത്തിയിട്ടില്ല. പുഴക്കര പറമ്പിൽ നിന്ന് അയാളെ തേങ്ങ മോഷിച്ചപ്പം ദേ കാണുന്ന പുളിയമ്മാവിന്റെ വേല ഇവിടുത്തെ പണിക്കാരെ പിടിച്ചു കിട്ടിയിട്ട് തല്ലിയത്. നിനക്ക് ഓർമ്മയിലേക്ക് പോയി ചോദിക്കേ, ജീവനോടുണ്ടല്ലോ ഇപ്പോഴും. ഏതോ നാട്ടിൽ പോയി 4 പുത്തനുണ്ടാക്കിയ നെഹ്ലിപ്പ് മംഗലശ്ശേരി നീലാണ്ടനോട് കാണിക്കാ. അറിയപ്പെടാ പോവാൻ. എടാ നിന്നെ നിന്റെ വാപ്പയെ ഒരുമിച്ച് ചുടാനുള്ളത്ര പണം നീലേണ്ട ഈ കൈ കൂടെ പറഞ്ഞുണ്ട്. ആയിരം റുപ്യ കൂടുതലാണ്. എന്താണ് നിന്റെ സുഖം?
ഞാൻ അപ്പളെ പറഞ്ഞത് അയാളോട്. ഇത് ശരിയാവില്ല.
അയാളോട് എന്തിനാ ചാടി കയറണത്? കഷ്ണവും മുറിയായിട്ട് വിൽക്കണത് കയറിട്ട് വന്നതാവും.
വിൽക്കും, ഇനിയും വിൽക്കും. നീലിനെ തോന്നിയാ എന്റെ അച്ഛന്റെ സ്വത്താ വിൽക്കുന്നത്. അത് വാങ്ങിക്കുന്നതിന് വേണം ഒരു യോഗ്യത, മനസ്സിലായോ?
2009 പുറത്തിറങ്ങിയ വെള്ളത്തൂവലാണ് അവസാന ചിത്രം. എന്നാൽ 2000 ശ്രദ്ധയുണ്ടാക്കിയ ഒരു ചെറിയ ചലനത്തിനപ്പുറത്തേക്ക് പിന്നീട് അങ്ങോട്ട് ഒരു ബ്ലോക്ക് ബസ്റ്റർ നൽകാൻ മലയാള സിനിമാ വ്യവസായത്തിന്റെ മർമ്മമറിഞ്ഞ ആ സംവിധായകന് കഴിഞ്ഞില്ല. മമ്മൂട്ടിയുടെ രണ്ട് കരുത്തൻ കഥാപാത്രങ്ങളെ ഒരുമിപ്പിച്ചു കൊണ്ടുവന്ന ബൽറാം വേഴ്സസ് താരാദാസ് എന്ന പരീക്ഷണവും കൂടി പരാജയപ്പെട്ടതോടെ ഐ വി ശശി പിൻവലിയുന്നത് നമ്മൾ കണ്ടു. പക്ഷെ മരണത്തിന് കീഴടങ്ങുന്നതിന് തൊട്ടു മുൻപ് വരെ ഒരു വലിയ സിനിമയുമായി തിരിച്ചു വരുന്നത് സ്വപ്നം കണ്ടു ജീവിക്കുകയായിരുന്നു അയാൾ. കണ്ണൂരിൽ നടന്ന സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വേദിയിൽ അനാരോഗ്യം വകവയ്ക്കാതെ നേരിട്ടെത്തി സംസ്ഥാന സർക്കാരിന്റെ ആദരവ് ഏറ്റുവാങ്ങിയിരുന്നു. മനസ്സുകൊണ്ട് അരനൂറ്റാണ്ട് മലയാള സിനിമയ്ക്കൊപ്പം ജീവിച്ചയാളെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. Oh,